2022 നവംബർ 17 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജീവനും ജീവിതവും നഷ്ടമാകുന്ന കർഷക ജനത, ഐക്യ മലയരയ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ് എഴുതുന്നു. നാടിന്റെ നട്ടെല്ലായ കർഷക ജനത ഇന്ന് ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ്. ഇക്കാലമത്രയും തങ്ങളുടെ കാർഷിക വിളകൾക്ക് മതിയായ വില ലഭിക്കാത്ത സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവന് തന്നെ ഭീഷണി ഉയർന്നിരിക്കുന്നു. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കൊപ്പം മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങളും രൂക്ഷമായിരിക്കുകയാണ്. കാർഷിക മേഖലയുടെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്നും വർദ്ധിച്ചുവരുന്ന വന്യമൃഗ കടന്നുകയറ്റമാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 13 വന്യമൃഗ ആക്രമണങ്ങളുടെ കെടുതികൾ അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ചും വനത്തോട് ചേർന്ന ട്രൈബൽ മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. വന്യജീവികൾ പെറ്റുപെരുകി കൃഷിയെല്ലാം നശിപ്പിച്ച് കർഷകന്റെ സർവസ്വവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തെ തീറ്റിപ്പോറ്റുന്ന ലക്ഷോപലക്ഷം ജനതയുടെ ജീവനും സ്വത്തുമാണ് അപകടത്തിലായിരിക്കുന്നത്. ദുരിതത്തിലായിരിക്കുന്ന കർഷകർക്ക് വീട്ടുചെലവുകൾ നിർവഹിക്കാനാവുന്നില്ല. ചികിത്സയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനും പണമില്ല. ആത്മഹത്യാ മുനമ്പിലെത്തിയ കർഷകർ ഇന്ന് കൃഷിഭൂമിയിൽ നിന്ന് കൂട്ടപലായനത്തിന്റെ വക്കിലാണ്. രാജ്യത്തെ കർഷക ആത്മഹത്യയുടെ നിരക്ക് പരിശോധിക്കുമ്പോൾ 7% കർഷകരുടേതെന്ന് കാണാനാവും. 42% തൊഴിലും കാർഷിക മേഖലയിലായിരിക്കുമ്പോൾ ദിവസവും 15 കർഷകർ കടം കയറി ആത്മഹത്യ ചെയ്യുന്നു. വന്യമൃഗാക്രമണത്തിൽ രാജ്യത്ത് കൊല്ലപ്പെടുന്നത് 1000 പേരാണെങ്കിൽ അതിൽ 66% ട്രൈബൽ ജനതയാണ്. വന്യമൃഗ ആക്രമണം ഇത്രയേറെ വർദ്ധിക്കാനിടയാക്കിയത് വനം വകുപ്പിന്റെ പിന്തിരിപ്പൻ നിലപാടുകൾ കാരണമാണ്. പാവപ്പെട്ട കർഷകരുടെ ഭൂമിയിലേക്ക് നിർബാധം വന്യമൃഗങ്ങൾക്ക് പ്രവേശിക്കാൻ എല്ലാ തടസ്സങ്ങളും മാറ്റി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഉള്ള നിയമങ്ങളും ഇല്ലാത്ത നിയമങ്ങളും കാട്ടി ഭീഷണിപ്പെടുത്തി കർഷകന്റെ കൈയും കാലും നിയമങ്ങൾ കൊണ്ട് കെട്ടിയിട്ട് കള്ളക്കേസുകളെടുത്ത് ദ്രോഹിക്കുകയും ചെയ്യുന്നു. പ്രതികരിക്കാനാവതില്ലാതെ കർഷകൻ ചെകുത്താനും കടലിനുമിടയ്ക്ക് അകപ്പെട്ട അവസ്ഥയിലാണ്. ഇതോടെ ശേഷിക്കുന്ന കാർഷിക വിളകളും ഇല്ലാതാകുന്നു. അവസാനം നാട് നശിക്കുമ്പോൾ നിങ്ങൾക്കതിൽ മുഖ്യ പങ്കുണ്ടായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരം സമീപനങ്ങൾ കാർഷിക മേഖലയുടെ സർവനാശത്തിനിടയാക്കി നാടിനെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ന് പച്ചക്കറിയടക്കം നിത്യോപയോഗ സാധനങ്ങളെല്ലാം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരണം. ഇതിനുള്ള സാഹചര്യം എങ്ങനെയാണുണ്ടായതെന്ന് പരിശോധിക്കണം. ഇവിടെ കൃഷിഭൂമി വെറുതെ കിടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചല്ല കേരളം മുന്നോട്ടു പോകേണ്ടത്. വന്യമൃഗശല്യമെങ്കിൽ കർഷകരെ മാറ്റിപ്പാർപ്പിക്കാമെന്നാണ് പുതിയ നയം. ഇത് കഠിനാധ്വാനിയായ കർഷകനെ ഫ്ളാറ്റ് വാസിയാക്കി ഫ്ളാറ്റാക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്തുകൊണ്ട് അതേ തുക ഉപയോഗിച്ച് കർഷകന് സംരക്ഷണം ഏർപ്പെടുത്തുന്നില്ല? വിദേശ രാജ്യങ്ങളെപ്പോലെ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടെ നയമില്ലാത്തതല്ലേ കാരണം? ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഈ നാടിനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ കർഷകർ വേണം. ജനം പരാജയപ്പെടാതിരിക്കാൻ കൃഷി അനിവാര്യമാണ്. കാർഷിക സംസ്കാരം ഇവിടെ നിലനിൽക്കുകയും അതുവഴി തൊഴിൽ ലഭ്യത ഉറപ്പാക്കുകയും വേണം. തലമുറകൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കി ആരോഗ്യവും ആയുസ്സും സംരക്ഷിക്കപ്പെടണം. കർഷക രക്ഷയ്ക്കായി പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ളവർ രംഗത്തെത്തണം. കാർഷിക കേരളത്തിന്റെ നിലനിൽപ്പിനായി കർഷകരെ കെട്ടിയിടാതെ മൃഗങ്ങളെ ശാസ്ത്രീയമായി നിയന്ത്രിക്കണം. സോളാർ ഫെൻസിംഗ്, ട്രഞ്ച് എന്നിവ നിർമ്മിച്ചും സമയാസമയങ്ങളിൽ പുതുക്കിയും നാടും കാടും വേർതിരിച്ച് വാച്ച് ടവറുകൾ സ്ഥാപിച്ച് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണം. കൃഷിയുടെ സ്വഭാവം കണക്കാക്കി ആകമാന നഷ്ടപരിഹാരം തത്സമയം കർഷകർക്ക് നൽകണം. രാജ്യത്തടിയന്തരമായി കർഷക കേന്ദ്രീകൃത നയത്തിന് രൂപം നൽകണം.